Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Adathu Adha Indram Abruvan Maghavan Vedam Vijanihi Kimedam Yachamiti Tatheti Tad Abhyadravat तस्मात् तिरोदधे स तस्मिन्नेव आकाशे त्रियम् आजगाम बहुशोभमानाम् उमाम् हैमवतीम् ताम् होवाच हिमेदद् यच्छमिति अडत देवन्मारेल्लारुम् इन्द्रन समीपिच्चु अथ इन्द्रम् अब्रुवन् अथ इन्द्रमिति अथ इन्द्रम् अब्रुवन् അടുത്ത് ഇന്ദ്രനെ സമീപിച്ചു. ഇന്ദ്രനോട് പറഞ്ഞു, എന്താണ് മഖവൻ? അല്ലയോ മഖവൻ ഇന്ദ്രന്റെ മറ്റൊരു പേരാണ്. ഏതദ് വിജാനീഹി, ഇത് ആരാണെന്നറിയുക ഈ യക്ഷന്? ഇത്യാദി പൂർവ്വ എന്ന് പറഞ്ഞതുപോലെ തന്നെ കിമേതദ് യക്ഷമിതി തഥേരി ഇന്ദ്രൻ പറഞ്ഞു. ശരി, ഇന്ദ്രൻ ഇവരുടെ എല്ലാം നേതാവാണ്. തദ് അഭ്യദ്രവ, മറ്റുള്ളവരെ പോലെ തന്നെ ഇന്ദ്രനും ഓടി. എങ്ങനെയാണോ ബുദ്ധി ഓടിയത്, പ്രാണൻ ഓടിയത് അതുപോലെ. തത് അഭ്യദ്രവത്, പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ചോദ്യവും ഉത്തരവും ഒന്നും ഉണ്ടായില്ല. തസ്മാത് ഇന്ദ്രാത് ആത്മസമീപം ഗതാത് തദ്ബ്രഹ്മ തിരോധഥേ, യക്ഷൻ മറഞ്ഞു കളഞ്ഞു. തന്റെ സമീപത്ത് വന്ന ഇന്ദ്രനിൽ നിന്നും യക്ഷൻ മറഞ്ഞു കളഞ്ഞു. മറ്റങ്ങനെയല്ല, അവിടെ ഒരു ചോദ്യവും സമാധാനവും ഒരു പരീക്ഷണവും എല്ലാം നടന്നു. ഇവിടെ അതൊന്നും നടന്നില്ല. തിരോഭൂതം ഇന്ദ്രസി ഇന്ദ്രത്വ അഭിമാനോ അതിതരാം നിരാകർത്തവ്യ. ഇന്ദ്രന്റെ ഇന്ദ്രത്വ അഭിമാനം കാരണം ദേവന്മാരുടെ എല്ലാം ശ്രേഷ്ഠനാണ്, ദേവന്മാരുടെ ഇന്ദ്രനാണ്. സ്വാഭാവികമായിട്ടും അവിടെ അഭിമാനം കൂടുതലാണ്. അതിതരാം നിരാകർത്തവ്യ, അഭിമാനം പൂർണമാണ്, അഭിമാനത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയും വേണം. ഇത്തിരഹ സംവാദം മാത്രമുപിൻ ആദാ, അതുകൊണ്ട് അവിടെ ഒരു സംവാദത്തിനും തയ്യാറായില്ല യക്ഷൻ, അതിനൊരു അവസരം കൊടുത്തില്ല. ബ്രഹ്മ ഇന്ദ്രായ ഇന്ദ്രനോട്, ഇന്ദ്രന് അങ്ങനെ ഒരു സംവാദത്തിനുള്ള അവസരത്തെ നൽകി, സംഭാഷണത്തിന് നിന്നില്ല. തദ്യക്ഷം ഇന്ദ്രൻ പെട്ടെന്ന് നിരാശനായിപ്പോയി. ഓടിച്ചെന്ന് ഒരു വാക്ക് ഉരിയാടുന്നതിനുള്ള അവസരം പോലും കൊടുക്കാതെ യക്ഷൻ സ്ഥലം വിട്ടു. തസ്മിൻ ആകാശ ആകാശപ്രദേശ ആത്മാനം ദർശയിത്വ തിരോഭൂതം ഇന്ദ്രശ്ച ബ്രഹ്മണ തിരോധാന കാലേ യസ്മിൻ ആകാശെ ആസീത് സ ഇന്ദ്ര തസ്മിന്നേവ ആകാശെ തസ്തു. ഇന്ദ്രൻ ഓടി അടുത്തു ചെന്നു. ഇന്ദ്രൻ കണ്ടു യക്ഷനെ, കണ്ടിരിക്കുക തന്നെ യക്ഷൻ അപ്രത്യക്ഷനായി. ഇന്ദ്രൻ അവിടെ തന്നെ നിന്നു. തസ്മിന്നേ ആകാശം, ഇതെല്ലാം ആകാശത്തിലാണ് സംഭവിക്കുന്നത്. ഇന്ദ്രൻ അവിടെ തന്നെ നിന്നു. എങ്ങനെ? കിം തത് യക്ഷമിതി ധ്യായൻ, മറ്റുള്ളവരെന്ത് ചെയ്തു? യക്ഷനെ അറിയാൻ കഴിയാത്തതുകൊണ്ട് തിരിഞ്ഞു പോന്നു. പക്ഷേ ഇന്ദ്രൻ അങ്ങനെയല്ല, ഇന്ദ്രൻ പിന്തിരിഞ്ഞില്ല, അവിടെ തന്നെ നിന്നു. ഇവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണ്? ധ്യായൻ, ധ്യാനിച്ചുകൊണ്ട് നിന്നു. നിവവ്രതേ, പിന്തിരിഞ്ഞില്ല മറ്റുള്ളവർക്ക്. മറ്റുള്ളവരവിടെ ചെന്നു, സംഭാഷണം നടത്തി, അസാധ്യമാണെന്ന് മനസ്സിലായി, പിന്തിരിഞ്ഞു. ഇന്ദ്രൻ അവിടെ ധ്യാനിച്ചു നിന്നു എന്നാണ്. നിവവ്രതേ, എന്നാ നിവവ്രതേ, അഗ്നിയാധിപത് അഗ്നിയാദികളെ പോലെ, അഗ്നിയെയും വായുവിനെയും പോലെ പിന്തിരിഞ്ഞില്ല. ഇന്ദ്രനെ പിന്തിരിയാൻ സാധ്യമല്ല. ഇന്ദ്രസ്യ യക്ഷേ ഭക്തിം ബുദ്ധ്വാ, ഇന്ദ്രന് ആ യക്ഷനിൽ ഭക്തിയുണ്ടെന്ന് മനസ്സിലായി. യക്ഷനെ ഭരിക്കുന്നവനാണ് ഇന്ദ്രൻ എന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കിയിട്ട് വിദ്യ ഉമാരൂപിണി സ്ത്രീരൂപ, പറഞ്ഞല്ലോ ഹൈമവതി, ഹിമവത് പുത്രിയായ ഉമയുടെ രൂപത്തിൽ ആ വിദ്യ പ്രാദുർഭവിച്ചു സ്ത്രീരൂപത്തിൽ. അതാണ് സംഭവിച്ചത്. എന്തുകൊണ്ട്? അവിടെ ഇന്ദ്രൻ പിന്തിരിഞ്ഞില്ല, നിരാശനായെങ്കിലും ധ്യാനിച്ചു, വിദ്യ ഉമാരൂപിണിയായി പ്രത്യക്ഷപ്പെട്ടു. സൈന്ദ്ര തമുമാം ബഹുശോഭമാന, വളരെ ശോഭിക്കുന്നവളായ, സർവേഷാം ഈ ശോഭമാനാനാം ശോഭനതമാം, മനോഹരങ്ങളായ സർവത്തിലും ശോഭിക്കുന്ന, സർവത്തിലും ശോഭയുള്ളതായ വിദ്യ തഥാ ബഹുശോഭമാന ഇതി വിശേഷവും. അതാണ് ശോഭമാന എന്നല്ല പറഞ്ഞത്, ബഹുശോഭമാന. ലോകത്തിൽ എന്തൊക്കെ ശോഭയുള്ളതുണ്ടോ അതിലെല്ലാം ശോഭയുള്ളതായി ഉള്ള രീതിയിൽ ഉള്ള സ്ത്രീരൂപത്തിൽ ഉമാരൂപിണി ആയി പ്രത്യക്ഷപ്പെട്ടു. ഹൈമവതി, ഹേമകൃത ആഭരണവതി, സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞവൾ ഉമയായി, ഹിമവത് പുത്രിയായി. ഇവ ബഹുശോഭമാന, സ്വർണ ആഭൂഷണങ്ങൾ അണിഞ്ഞ് അതിസുന്ദരിയായ സ്ത്രീരൂപത്തിൽ ബഹുശോഭമാന പ്രത്യക്ഷപ്പെട്ടു. അഥ ഉമ ഇവ ഹിമവത്തോ ദുഹിത, അങ്ങനെയും പറയാം. ഹൈമവതി എന്ന് പറയുന്ന രണ്ടർത്ഥത്തിലും പറയാം. ആഭൂഷണങ്ങൾ അണിഞ്ഞവൾ, സ്വർണ ആഭരണങ്ങൾ അണിഞ്ഞവൾ എന്ന് പറയാം. അല്ലെങ്കിൽ പ്രസിദ്ധയായ ഉമ, പുരാണ പ്രസിദ്ധയായ ഉമ, ഹിമവത് പുത്രി, അങ്ങനെയും പറയാം. അതാണ് ഹിമവത്തോ ദുഹിത ഹൈമവതി. നിത്യമേവ സർവജ്ഞേന ഈശ്വരേണ സഹവർത്തതേ. എന്താണ് ഹൈമവതി എന്ന് വ്യാഖ്യാനിക്കുന്നതിന്റെ മറ്റൊരു ഗുണം? ആ ഹൈമവതി ദേവി സദാ സർവജ്ഞനായ ഈശ്വരനോടുകൂടി, ശിവനോടുകൂടി വർത്തിക്കുന്നവളാണ്. സഹവർത്തതേ, ആ ദേവിക്കറിയാം എന്താണ് ഇതി ജ്ഞാതം സമർത്ഥ. സദാ ശിവസാമീപ്യത്തിൽ കഴിയുന്നവളായ ഉമയ്ക്ക് ആരാണ് ഈ യക്ഷൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും, ശിവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ജ്ഞാതം സമർത്ഥ എന്ന് ഇന്ദ്രൻ മനസ്സിലാക്കി, കൃത്വ താം ഉപജഗാമ, അവളെ സമീപിച്ചു. ഇവിടെ രണ്ടുപേരും പരാജയപ്പെട്ടു, ബുദ്ധി പരാജയപ്പെട്ടു, പ്രാണൻ പരാജയപ്പെട്ടു. ജീവന്റെ മുഖ്യമായ കർണങ്ങളാണ് തരേണ്ടത്. അതിൽ ഏറ്റവും മുഖ്യം ബുദ്ധി തന്നെയാണ്. എന്തുകൊണ്ട്? ബുദ്ധി ഉപയോഗിച്ചാണ് പ്രാണനെ നിയന്ത്രിക്കുന്നത്. ജീവൻ ഈ കർണങ്ങൾ ഉപയോഗിക്കുമ്പോൾ മുഖ്യമായി ആശ്രയിക്കുന്ന ബുദ്ധിയാണ്. പക്ഷേ കർണങ്ങൾ പരാധീനങ്ങളാണ്, സ്വയം സമർത്ഥങ്ങളല്ല, അത് ജീവനാധീനങ്ങളാണ്. അതാണ് അതിന്റെ ഒരു പോരായ്മ. അതുകൊണ്ട് തന്നെ ആ കർണങ്ങൾ ഈ ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിനൊരിക്കലും സക്ഷമമല്ല. മറ്റൊന്നിന് അധീനമായിരിക്കുന്നതിനെങ്ങനെ ഇതിനെ ഗ്രഹിക്കാൻ പറ്റും? അപ്പോൾ ഈ പരമാത്മതത്വത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യനാരാണ്? അതാണ് അവസാനം ഇന്ദ്രൻ, ഇന്ദ്രനെ വരുന്നത്. ഇന്ദ്രൻ, ശ്രുതിയിൽ ഇന്ദ്രനെ പറയുന്നത് ആത്മാവെന്നാണ്. ഇന്ദ്രൻ ആത്മാവ്. ഈ കർണങ്ങളുടെ എല്ലാം നാഥനായി ജീവരൂപത്തിൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, അവനാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രനാണ് പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നത്. എങ്ങനെ? വിദ്യയുടെ സഹായത്തോടുകൂടി, ഉമാരൂപിണിയായിരിക്കുന്ന വിദ്യയുടെ സഹായത്തോടുകൂടി. ഇന്ദ്രനെങ്ങനെ ജീവനെന്ന് വ്യാഖ്യാനിക്കാം? ഇന്ദ്രശബ്ദത്തിന്റെ അർത്ഥം അത്. ശ്രുതിയിൽ ഇന്ദ്രൻ ആത്മാ, ഇന്ദ്ര ആത്മാ, സ ആത്മാ എന്ന് വ്യക്തമായും ശ്രുതിയിൽ ഇന്ദ്രനെ പല ഭാഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്ദ്രശബ്ദത്തിന്റെ വ്യുത്പത്തി അറിയുന്നു. വ്യാകരണ നിയമമനുസരിച്ച് ഇന്ദ്രൻ എന്ന് വെച്ചാൽ ആത്മാവുമാണ്. ഇന്ദ്രിയം എന്ന് പറയുന്ന ശബ്ദത്തെ വിത്പാദിപ്പിക്കുമ്പോൾ പാണിനി അത് പറയുന്നുണ്ട്. ഇന്ദ്രിയം, ഇന്ദ്രലിംഗം, ഇന്ദ്രസൃഷ്ടം, ഇന്ദ്രദൃഷ്ടം, ഇന്ദ്രദുഷ്ടം എന്നിങ്ങനെ ഇന്ദ്രിയ ശബ്ദത്തെ പാണിനി നിർവചിക്കുന്നുണ്ട്. എന്റെ നിരുക്തി ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താണോ ഇന്ദ്രലിംഗം, ഇന്ദ്രന് അടയാളമായിരിക്കുന്നത്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ആത്മാവിന് അടയാളമായിരിക്കുന്നതാണ് ഇന്ദ്രിയം എന്നാണ്. അവിടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മാവെന്നാണ് വ്യാകരണ നിയമം അനുസരിച്ച്. ഇന്ദ്രിയം ഇന്ദ്രലിംഗം, ഇന്ദ്രസൃഷ്ടം ഇന്ദ്രദൃഷ്ടം ഇന്ദ്രദത്തം ഇന്ദ്രജുഷ്ടം ഇതിവ എന്ന് പറഞ്ഞിട്ട് പലതരത്തിൽ ആത്മാവിനോട് ചേർത്ത് ഇന്ദ്രിയ ശബ്ദത്തെ വ്യാഖ്യാനിക്കാം. ഇന്ദ്രസൃഷ്ടം, ആത്മാവ് സൃഷ്ടിച്ചത് അതാണ് ഇന്ദ്രിയം. ഇന്ദ്രദൃഷ്ടം, ആത്മാവ് ദർശിക്കുന്നത്. ഇന്ദ്രജുഷ്ടം, ആത്മാവ് സേവിക്കുന്നത്. ഇന്ദ്രദത്തം, അങ്ങനെ പലതരത്തിൽ ഇതിവ എന്ന് പറഞ്ഞിട്ട് പലതരത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാം. ഇന്ദ്രിയങ്ങളെ ഇന്ദ്രനുമായി ബന്ധപ്പെടുത്തി, ഇന്ദ്രിയങ്ങളെ ഇന്ദ്രനുമായി ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ആത്മാവുമായി ബന്ധപ്പെടുത്തി. അപ്പൊ ഇന്ദ്രന് ആത്മാവിന് അടയാളമായിരിക്കുന്നതാണ്, ആത്മാവിനെ അനുമാനിക്കുന്നത്, അടയാളമായിരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളാകുന്ന കർണങ്ങളെ കണ്ടുകൊണ്ടാണ് ഒരുവൻ അനുമാനിക്കുന്നത്. ഈ കർണങ്ങളുടെ പിന്നിൽ ഈ കർണങ്ങൾക്ക് കാരകനായി ഒരാളുണ്ട്, ഈ കർണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവനായി ഒരാളുണ്ട്. ഈ രീതി താർക്കികന്മാരും മറ്റും അങ്ങനെയാണ് ആത്മാവിനെ അനുമാനിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണോ? വ്യാകരണത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ, മുഖ്യം ശ്രുതിയാണ്. ശ്രുതി നേരത്തെ തന്നെ പറയുന്നു ഇന്ദ്ര ആത്മാ, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ഇവിടെ ഈ സന്ദർഭത്തിലാണെങ്കിലോ അത് വളരെ യോജിക്കുന്നതുമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? കരണങ്ങൾ പരാജയപ്പെട്ടു, കരണങ്ങൾക്ക് അതിന് ശേഷിയുമില്ല, അത് ആത്മാവിന് അധീനമാണ്. ഇന്ദ്രസൃഷ്ടം, അത് ഇന്ദ്രന്റെ സൃഷ്ടിയാണ്. ഇന്ദ്രന്റെ സൃഷ്ടിയായിരിക്കുന്ന ആ കർണങ്ങൾക്ക് ബുദ്ധിയായാലും ശരി പ്രാണനായാലും ശരി എങ്ങനെ നേരിട്ട് അതിനറിയാൻ കഴിയും? ബ്രഹ്മത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും? അത് കഴിയില്ല. സാക്ഷാത്കരിക്കുന്നതിന് ഇന്ദ്രന് മാത്രമേ കഴിയൂ, ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതാണ് മറ്റുള്ളതെല്ലാം പരാജയപ്പെട്ടത്. അവരെല്ലാവരും സമീപിച്ചു, ഇന്ദ്രനെ സമീപിച്ചു. ഇനി ഇന്ദ്രനെ തന്നെ അന്വേഷിക്കട്ടെ, ഞങ്ങൾ അന്വേഷിച്ചു പരാജയപ്പെട്ടു. ഇവിടെ പറഞ്ഞത് ദേവാസുര സംഗ്രാമം, ഭാഷകാരം പറഞ്ഞു ദേവാസുര യുദ്ധം. ആ ദേവാസുര യുദ്ധം ഇവിടെ ആന്തരികം തന്നെ, ആന്തരികമായി ഇവിടെ സാധനയെ കുറിച്ച് പറയുന്നു, സാധകനോട് പറയുന്നു. അപ്പൊ ആ സാധനാരൂപത്തിലുള്ള സാധന ഒരു യുദ്ധമാണ്, അതിൽ മുന്നോട്ട് പോകേണ്ടവരാണ് വിജയിക്കുന്നത്, പിന്നോട്ട് പോകേണ്ടവർ പരാജയപ്പെടും. അസുരന്മാർ പരാജയപ്പെടുന്നു, ദേവന്മാർ വിജയിക്കുന്നു. സാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്ന സാത്വിക ദേവി സമ്പത്തോടുകൂടിയിരിക്കുന്ന കർണങ്ങൾ അത് വിജയിച്ചു, ആസുരഭാവമുള്ളതെല്ലാം പരാജയപ്പെട്ടു. അല്ലെങ്കിൽ ആ കർണങ്ങളുടെ ആസുരീഭാവങ്ങളെല്ലാം പോയി, അതിന് ദൈവീഭാവം വന്നു, ദൈവി സമ്പത്ത് വന്നു മനസ്സിനും പ്രാണനും മറ്റേന്ദ്രിയങ്ങൾക്കുമെല്ലാം. പക്ഷെ അവിടെ അഭിമാനം, അതിൽ അഭിമാനം വരാൻ പാടില്ല. അഭിമാനം വന്നു, അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയാണ് അന്തര്യാമി സ്വന്തം സാന്നിധ്യത്തെ പ്രകാശിപ്പിക്കുന്നത്. അത് ഇന്ദ്രനെ തിരിച്ചറിയാൻ കഴിയും, അജീവനാണ് അത് തിരിച്ചറിയേണ്ടത്. ഇന്ദ്രനെ അത് ബോധ്യപ്പെടുത്തും, ഇന്ദ്രിയങ്ങൾ എത്ര ശ്രമിച്ചാലും അത് ബോധ്യപ്പെടില്ല, പ്രാണനും ബോധ്യപ്പെടുത്തില്ല. അതുകൊണ്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്തു, അതിന്റെ സമീപത്തേക്ക് ചെന്നു. സമീപത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ആ അന്തര്യാമി അപ്രത്യക്ഷമായി. അത് വെളിപ്പെടുന്നില്ല, അത് വെളിപ്പെടാതിരുന്നു കഴിഞ്ഞാൽ സാധനാസമ്പന്നനായ ഒരുവന് ഒരു ജീവന് അത് വെളിപ്പെടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുന്നത്? തസ്മിൻ ദേവാകാശ് തസ്തു പറഞ്ഞു, അവൻ അവിടെ തന്നെ നിന്നു. അവൻ തന്റെ മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ല. മറ്റുള്ളവർ എന്താണ് പറഞ്ഞത്? തഥൈവ നിവവൃതെ, കർണങ്ങൾ പിന്തിരിയുന്നു. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാസ്വാശ്രുതി പറയുന്നില്ല. കർണങ്ങൾക്ക് പിന്തിരിഞ്ഞേ പറ്റൂ, പക്ഷെ ജീവനെ പിന്തിരിയേണ്ട ആവശ്യമില്ല. തസ്മിന്നേ ആകാശി തസ്തു, എവിടെയാണോ അതിനെ സാക്ഷാത്കരിക്കേണ്ടത് അവൻ അവിടെ തന്നെ നിന്നു. എന്നുവെച്ചത് വളരെ മുന്നോട്ട് പോയിട്ടുള്ള കാര്യം പറയുകയാണ്. സാധന സമ്പത്തി നേടിയ ഒരുവന്റെ കാര്യം പറയുകയാണ്. അവിടെയും അഭിമാനം ശേഷിക്കുന്ന ഒരുവന്റെ കാര്യം പറയുകയാണ്. അവനെന്ത് ചെയ്തു? ഹിം തത് യക്ഷമിതി ധ്യായൻ, ധ്യാനിച്ചുകൊണ്ട് നിന്നു എന്ന്. ധ്യാനെന്ന് ഭാഷകാരൻ വ്യാഖ്യാനിച്ചാണ്. ആർക്കാ ധ്യാനിക്കാൻ കഴിയുന്നത്? ബുദ്ധിക്ക് കഴിയുമോ ധ്യാനിക്കാൻ? കഴിയത്തില്ല. കർണങ്ങൾക്കൊന്നും കഴിയത്തില്ല. കർണങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് കർത്താവിന് അധീനമാണ്. കർത്താവായിരിക്കുന്ന ജീവൻ അധീനമാണ് കർണങ്ങൾ. അപ്പൊ അതിന് സ്വയം ഒന്നിനും സാധ്യമാണ്, അതിന് ധ്യാനിക്കാൻ സാധ്യമാണ്. ധ്യാനിക്കുന്നത് ആര്? ജീവനാണ് ധ്യാനിക്കുന്നത്. തന്റെ മുമ്പിൽ എന്താണ് ഇവിടെ യക്ഷൻ? കൈ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലെത്തി അപ്രത്യക്ഷമായി. ആ ഒരു സ്ഥിതിയിൽ പിന്നെന്താ ചെയ്യേണ്ടത്? ധ്യാനിക്കുക. അതാണ് ഇന്ദ്രൻ ധ്യാനിച്ചു എന്ന് പറയുന്നു. എന്നാ നിവപ്രതി, അവൻ പിന്തിരിഞ്ഞില്ല, ഇനി പിന്തിരിയാൻ പറ്റത്തില്ല. അവൻ അത്രയും മുന്നോട്ട് പോയി. ഒരു സാധന സമ്പന്നനായ ജീവൻ ആ സാധന സമ്പത്തിക്ക് വേണ്ടി തന്റെ കർണങ്ങളെല്ലാം ആശ്രയിക്കുന്നു. അവൻ പ്രാണനെ ഉപയോഗിക്കുന്നു, ബുദ്ധി ഉപയോഗിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പ്രാണനിയന്ത്രണം, മനോനിയന്ത്രണം ഇതെല്ലാം സാധിക്കുന്നു. ദേവാസുര യുദ്ധം അവിടെ നടക്കുന്നു. അതിലാ ദേവീഭാവങ്ങളെല്ലാം വിജയിക്കുന്നു, ആസുരഭാവങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെ അവൻ പുരോഗമിക്കുകയാണ്. അങ്ങനെ പുരോഗമിക്കുമ്പോൾ അവന് ആ സാധന സമ്പത്തിയിൽ അഭിമാനം വരാം. ചില പറയുന്നില്ലേ, ഞാൻ ഇത്ര മണിക്കൂർ ധ്യാനിക്കുന്നവനാണ്, ഞാൻ ഇത്ര മണിക്കൂർ ജപിക്കുന്നവനാണ്, ഇത്ര മണിക്കൂർ ഞാൻ ഭരിക്കുന്നവനാണ് എന്നപോലെ യോഗ്യനായൊരു ഭക്തൻ വേറെയില്ല, ഇങ്ങനെയുള്ള അഭിമാനങ്ങൾ വരാറില്ല. അത്തരം അഭിമാനങ്ങൾക്ക് അഭിമാനം വരാം. ഇവിടെ ഇന്ദ്രനും അഭിമാനം ശേഷിച്ചു. അഭിമാനമിരിക്കുമ്പോൾ അന്തര്യാമി അപ്രത്യക്ഷമാകും. അതിന്റെ വിദൂര ദർശനം സാധ്യമായാലും അപ്രത്യക്ഷമാണ്. അതിന്റെ ഈഷദ് ദർശനം അടുത്തനീ പറയും, അത് മിന്നൽ പോലെയാണ്. മിന്നലെന്ന് പറഞ്ഞാൽ എന്താ? കണ്ട് കാണുന്നില്ല, കണ്ട് നിൽക്കാൻ കഴിയുന്നില്ല, പക്ഷെ കണ്ട് മറഞ്ഞു പോകും. എന്നാൽ അതിനു മുന്നിലൊരു പ്രകാശം കാണാനൊട്ട് കിട്ടുകയുമില്ല. മിന്നലിന്റെ തേജസ് നമ്മൾ കാണുന്ന എല്ലാ തേജസ്സിനെക്കാളും വലുതാണ്. കാരണം ആ മിന്നലിൽ കണ്ണടഞ്ഞു പോകും. കണ്ണിന് സഹിക്കാൻ കഴിയുന്നുള്ളതിലും വലുതാണ് അതിന്റെ തേജസ്, പ്രകാശം. പക്ഷെ അത് കണ്ടിട്ട് കാണാത്തതുപോലെയാണ്. അതുപോലെയാണ് ഇവിടെ ഇന്ദ്രനും കണ്ടു, പക്ഷെ അപ്രത്യക്ഷമായി. അത് ഉയർന്നൊരു തലമാണ്. പക്ഷെ ഇന്ദ്രൻ ഇവിടെ യോഗ്യനാണ്. തസ്ഇന്ദ്രസ്യ യക്ഷയ ഭക്തിം ബുദ്ധ്വാ, ഇന്ദ്രൻ എന്ത് ചെയ്തു? അവിടെ ധ്യാനിക്കുന്നു, പിന്തിരിയാതെ ധ്യാനിക്കുന്നു. അപ്പൊ ആ യക്ഷനുള്ള ഭക്തി, ഭജനം അത് മനസ്സിലായി. മനസ്സിലായി എന്ത് ചെയ്തു? വിദ്യ ഉമാരൂപിണി പ്രാദുരഭൂ, അവിടെ വിദ്യ എന്നു പറയുന്നു. ഇവിടെ ശ്രുതി പറഞ്ഞു അതൊരു സ്ത്രീയാണ്, സുന്ദരിയായ സ്ത്രീയാണ്, ഉമയാണ്, ദേവിയാണെന്നെല്ലാം പറഞ്ഞു. ഭാഷകാരൻ നേരത്തെ പറയുന്ന എന്താണ്? ആ സുന്ദരിയായ സ്ത്രീ മറ്റാരുമല്ല, വിദ്യയാണ്, ആത്മവിദ്യയാണ്. മറ്റ് സാധന സമ്പന്നനായ ഒരുവൻ അവന് പ്രകടമാകുന്ന ഒന്നാണ് ആത്മവിദ്യ. ഇപ്പോ അവൻ ധ്യാനിക്കുമ്പോൾ ആത്മധ്യാനത്തിൽ പ്രകടമാകുന്നു. അതാണ് ഇവിടെ ശ്രുതി വെളിപ്പെടുത്തുന്നത്. ആ വിദ്യ പ്രകടമായി, ആ വിദ്യയാണ് നീ കാണിച്ചു കൊടുക്കേണ്ടത്. യക്ഷൻ ആരാണ്? എന്നാ വിദ്യ കാണിച്ചു കൊടുക്കണം, വിദ്യ ഇവിടെ വെളിപ്പെടുത്തുന്നു എന്നാണ്. ഇത് വളരെ സ്പഷ്ടമാണ്. വാ സാധനാ സമ്പന്നനായിരിക്കുന്ന ജീവൻ, അവന് കേവലം അഭിമാനം തടസ്സമായിരുന്നു. ആ സാധനയിലുള്ള അഭിമാനം അത് വന്നുപോകും. എന്തെങ്കിലും ആത്മീയ ഭാവങ്ങൾ ഒരുവനിൽ പ്രകടമാകുമ്പോൾ അതിൽ അഭിമാനിച്ചു പോവുക, അത് സ്വാഭാവികമാണ്. കാരണം അഭിമാനം അത്ര ശക്തിമത്താണ്. പക്ഷെ അത് പിന്നീട് സാക്ഷാത്കാരത്തിന് അത് തന്നെ തടസ്സമായി നിൽക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ധ്യാനിക്കുന്നു, സാധന തുടരുന്നു. ധ്യാന രൂപത്തിന് ആ സാധനയിൽ വിദ്യ പ്രകടമാകുന്നു. അതാണ് മുഖ്യമായ വിദ്യ, പരാവിദ്യ. ബാക്കി അതിന് മുമ്പ് സമ്പാദിച്ചതല്ല അപരാവിദ്യ എന്ന് പറയും. നമ്മൾ അടുത്ത വംശത്തെ ചർച്ച ചെയ്യുമ്പോൾ അത് പറയും. അപരാവിദ്യയല്ല നമ്മൾ സമ്പാദിക്കുന്നു, പരാവിദ്യ എന്ന് പറയുന്നത് പ്രകടമാകുന്നത്. അതാണ് പ്രാദുരഭൂ എന്ന് പറഞ്ഞാൽ പ്രകടമായി. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ് ഇവിടെ ഇന്ദ്രൻ ധ്യാനിച്ചു പിന്തിരിഞ്ഞില്ല. ഈ ധ്യാനം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വിദ്യ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ധ്യാനിച്ചത്. അപ്പൊ ധ്യാനം മറ്റൊന്നിനു വേണ്ടി ആകരുത്. നമുക്ക് എന്തിനേയും ധ്യാനിക്കാം, ഇഷ്ടമുള്ള എന്തിനേയും ധ്യാനിക്കാം, എങ്ങനെയും ധ്യാനിക്കാം. ധ്യാനത്തിന് പല വഴികളുണ്ട്. പക്ഷെ അന്തിമമായ ധ്യാനം എന്ന് പറയുന്നത് ഈ വിദ്യ ഉമാരൂപിണിയായിരിക്കുന്ന ആത്മവിദ്യ, അത് പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ്. പരാവിദ്യയെ പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്യാനമാണ്. അതിന് നമ്മൾ നിധിധ്യാസനം എന്നും മറ്റും പറയും. അവിടെ വിദ്യ പ്രകടമാകുന്നു, യക്ഷനെ വെളിപ്പെടുത്തുന്നു, അത് വിദ്യയ്ക്ക് വെളിപ്പെടുത്താൻ കഴിയും. അപ്പോ അതുവരെയുള്ളതോ, അതുവരെയുള്ള വിദ്യ സാധനാരൂപത്തിലുള്ള ആ വിദ്യ, അതെല്ലാം അവിടെ പരാവിദ്യ അല്ല അപരാവിദ്യയായി തീരുന്നു. പരാവിദ്യയിൽ മറ്റു വിദ്യകളെല്ലാം അപരാവിദ്യയായി തീരുന്നു. പറഞ്ഞല്ലോ, ആർജിക്കുന്ന വിദ്യ, നമ്മൾ ശ്രവിക്കുന്ന വിദ്യ, മനനം ചെയ്യുന്ന വിദ്യ, സാധാരണഗതി ചിന്തിക്കുന്ന വിദ്യ, ഇതൊന്നുമല്ല വിദ്യ എന്ന് പറയുന്നു. ഇതൊന്നുമല്ല അറിവ്. ഇത് മുമ്പ് പറഞ്ഞു എന്താണ്? ബുദ്ധിയുടെ കളിയാണ്, മനോവൃത്തി ആണ്, കേവലം മനോവൃത്തിയാണ്. ഈ മനോവൃത്തിക്ക് ഇത് സാധ്യമല്ല. മനോവൃത്തിയല്ല സാക്ഷാത്കാരം. എന്തുകൊണ്ട്? ഇതെല്ലാം പുറമേ നിന്ന് വരുന്നതാണ്. നമ്മൾ കേൾക്കുന്നു, വായിക്കുന്നു, മനസ്സിലാക്കുന്നു, എല്ലാം പുറമേ നിന്ന് വരുന്നു. എല്ലാം ബുദ്ധിയുടെ പരിണാമമാണ്. ഇതാണ് മഹത്വമുള്ളത് എന്ന് കരുതിയ തെറ്റിപ്പോയി, ഇതാണ് അവസാനത്തതെന്ന് കരുതിയ അത് തെറ്റിപ്പോയി. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ കാണുന്നു, ഇവിടെ നിന്ന് ബുദ്ധിയും പ്രാണനും പിന്തിരിഞ്ഞായി. പിന്നെ നമ്മൾ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതാണോ വിദ്യ? ഒരിക്കലുമല്ല. ഇതെല്ലാം ആ പരാവിദ്യ പ്രകടമാകുന്നതിനുള്ള ബാഹ്യമായ നിമിത്തങ്ങൾ മാത്രം. അത് പറഞ്ഞല്ലോ, സാധനാ സമ്പന്നനായ ഒരുവനാണത് പ്രകടമാകുന്നത്. ഇതെല്ലാം സാധനാ സംബന്ധിക്ക് ഉതകുന്നു അത്രയേ ഉള്ളൂ. ഇതൊന്നും വിദ്യയല്ല, ഇത് കേവലം ശബ്ദാർത്ഥങ്ങൾ, വാച്യാർത്ഥങ്ങൾ. അതെങ്ങനെ വിദ്യയാകും? ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്, ബുദ്ധിയുടെ സൃഷ്ടിയാണ്. ബുദ്ധി പരാജയപ്പെടുന്നിടത്ത് ബുദ്ധിയുടെ സൃഷ്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബുദ്ധിയെ തന്നെ പരാജയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിയുടെ സൃഷ്ടിയായിരിക്കുന്ന ഈ അറിവിനിവിടെ എന്താ സ്ഥാനം? അത് വ്യർത്ഥമല്ല, അതിന് പരിമിതിയുണ്ടെന്നാണ് പറയുന്നത്. അത് ഉള്ളിൽ നിന്ന് പ്രകടമാകുന്നതാണ്. അപ്പൊ ഇന്ദ്രൻ ധ്യാനിച്ചപ്പോൾ പ്രാദുരഭൂത്, അത് ആ വിദ്യാരൂപിണിയായി അത് പ്രകടമായി. അതാണ് അന്തിമമായ അറിവ്. தர்மஞானம்.